ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് വിൽസി. ഇന്ന് മാർച്ച് മാസം 1-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി സംഖ്യാപുസ്തകം 24, 25, 26, 27 അധ്യായങ്ങൾ വായിക്കുന്നു. ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു. ബിലയാം തലയുയർത്തി ഇസ്രയേൽ ഗോത്രം ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത് ബിയോറിന്റെ മകനായ ബിലയാം പറയുന്നു. കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്, യാക്കോബെ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രയേലെ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം! താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു, അവന്റെ വിത്തിന് വെള്ളം ധാരാളം. അവന്റെ അരജൻ ആകാകിലും ശ്രേഷ്ഠൻ, അവന്റെ രാജ്യത്വം ഉന്നതം തന്നെ. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു, അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു, അസ്ത്രമെയ്ത് അവരെ തുളയ്ക്കുന്നു. അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു, ഒരു സിംഹി കണക്കെ തന്നെ ആറവനെ ഉണർത്തും. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ബാലാക്കിന്റെ കോപം ബിലയാമിന്റെ നേരെ ജ്വലിച്ചു. അവൻ കൈഞ്ഞരിച്ച് ബിലയാമിനോട്, എന്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു, നീയോ ഇവരെ ഈ 3 പ്രാവശ്യവും ആശീർവദിക്ക് എത്ര ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോക. നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു, എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ബിലയാം ബാലാക്കിനോട് പറഞ്ഞത്, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. യഹോവ അരുളി ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് എന്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലയോ? ഇപ്പോൾ ഇതാ ഞാൻ എന്റെ ജനത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. വരിക, ഭാവി കാലത്തെ ഈ ജനം നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയതെന്നാൽ ബിയോറിന്റെ മകൻ ബിലയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്, ഞാനവനെ കാണും ഇപ്പോളല്ലതാനും, ഞാനവനെ ദർശിക്കും അടുത്തല്ലതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തുമൂലപുത്രന്മാരെയൊക്കെയും സംഹരിക്കുകയും ചെയ്യും. ഏതോ ഒരു അധീനദേശമാകും, ശത്രുവായ സേയീരും അധീനദേശമാകും, ഇസ്രയേലോ വീര്യം പ്രവർത്തിക്കും. യാക്കോബിൽ നിന്നൊരുത്തൻ ഭരിക്കും, ഒഴിഞ്ഞുപോയവരെ അവൻ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. അവൻ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലിയത്, അമാലേക്ക് ജാതികളിൽ മുമ്പൻ, അവന്റെ അവസാനമോ നാശമത്രേ. അവൻ കേന്യരെ നോക്കി സുഭാഷിതം ചൊല്ലിയത്, നിന്റെ നിവാസം ഉറപ്പുള്ളത് നിന്റെ കൂട് പാറയിൽ വെച്ചിരിക്കുന്നു, എങ്കിലും കേന്യന് നിർമൂലനാശം ഭവിക്കും, അശൂർ നിന്നെ പിടിച്ചുകൊണ്ടുപോവാൻ ഇനി എത്ര. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്, ഹാ, ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആർ ജീവിച്ചിരിക്കും? കിത്തീൻ തീരത്ത് നിന്ന് കപ്പലുകൾ വരും, അവ അശൂരിനെ താഴ്ത്തും, എബരിനെയും താഴ്ത്തും, അവനും നിർമൂലനാശം ഭവിക്കും. അതിന്റെ ശേഷം ബിലയാം പുറപ്പെട്ട് തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ബാലാക്കും തന്റെ വഴിക്ക് പോയി. ഇസ്രയേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജന മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രയേൽ ബാൽപെയോറിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട്, ജനത്തിന്റെ തലവന്മാരെയൊക്കെയും കൂട്ടി, യഹോവയുടെ ഉഗ്രകോപം ഇസ്രയേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളക എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രയേൽ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ആളുകളിൽ ബാൽപെയോറിനോട് ചേർന്നവരെ കൊല്ലുവീൻ എന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയും കാണുക, ഒരു ഇസ്രയേലിയൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതന്റെ മകനായ ഏലിയസറിന്റെ മകൻ ഫിനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യയിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്ത് ആ ഇസ്രയേലിന്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രയേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രയേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഞാൻ എന്റെ തീഷ്ണതയിൽ ഇസ്രയേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതന്റെ മകനായ ഏലിയസറിന്റെ മകൻ ഫിനഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എന്റെ ക്രോധം ഇസ്രയേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവൻ എന്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യ പൗരോഹിത്യത്തിന്റെ നിയമമാകുന്നു എന്ന് നീ പറയണം. മിദ്യാനി സ്ത്രീയോടുകൂടെ കൊന്ന ഇസ്രയേലിന് സിമ്രി എന്നു പേർ. അവൻ ശിമിയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവായ സാലുവിന്റെ മകനായിരുന്നു. കൊല്ലപ്പെട്ട മിദ്യാനി സ്ത്രീക്ക് കൊസ്ബി എന്നു പേർ. അവൾ ഒരു മിദ്യാനി ഗോത്രത്തിൽ ജനാധിപനായിരുന്ന സൂര്യന്റെ മകളായിരുന്നു. പെയോറിന്റെ സംഗീതിയിലും പെയോർ നിമിത്തമുണ്ടായ ബാധയുടെ നാളിൽ കൊല്ലപ്പെട്ട അവരുടെ സഹോദരിയായി മിദ്യാനി പ്രഭുവിന്റെ മകൾ കൊസ്ബിയുടെ സംഗതിയിലും മിദ്യാനിയർ നിങ്ങളെ ചതിച്ച് ഉപായത്താൽ വലച്ചിരിക്കെ കൊണ്ട് നിങ്ങൾ അവരെ വലച്ച് സംഹരിപ്പീൻ എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ ഏലിയാസറിനോടും ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുകയെടുപ്പീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും പുരോഹിതനായ ഏലിയാസറും എരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെയുള്ള മോവാബ് സമഭൂമിയിൽ വെച്ച് അവരോട് യഹോവ മോശയോടും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളോടും കൽപ്പിച്ചതുപോലെ 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരുടെ തുകയെടുപ്പീൻ എന്ന് പറഞ്ഞു. ഇസ്രയേലിന്റെ ആദ്യജാതൻ രൂബേൻ, രൂബേന്റെ പുത്രന്മാർ ഹനോക്കിൽ നിന്ന് ഹനോക്കി കുടുംബം, പല്ലൂവിൽ നിന്ന് പല്ലൂവിയ കുടുംബം, ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, കർമ്മിയിൽ നിന്ന് കർമ്മി കുടുംബം, ഇവയാകുന്നു രൂബേന്യ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 43,730 പേർ. പല്ലൂവിന്റെ പുത്രന്മാർ ഏലിയാബ്, ഏലിയാബിന്റെ പുത്രന്മാർ നെമുവേൽ, ദാദാൻ, അബീരാം. യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹിന്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹരോനും വിരോധമായി കലഹിച്ച സംഘസദസ്യന്മാരായ ദാദാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായു തുറന്ന അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമിയോന്റെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ നെമുവേലിൽ നിന്ന് നെമുവേല്യ കുടുംബം, യാമീനിൽ നിന്ന് യാമീന്യ കുടുംബം, യാഖീനിൽ നിന്ന് യാഖീന്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം, ഷാവൂലിൽ നിന്ന് ഷാവൂല്യ കുടുംബം. ശിമിയോന്യ കുടുംബങ്ങളായി ഇവർ 22,200 പേർ. ഗാദിന്റെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ സെഫോനിൽ നിന്ന് സെഫോന്യ കുടുംബം, ഹഗിയിൽ നിന്ന് ഹഗീയ കുടുംബം, ശൂനിയിൽ നിന്ന് ശൂനിയ കുടുംബം, ഒസ്നിയിൽ നിന്ന് ഒസ്നിയ കുടുംബം, ഏരിയിൽ നിന്ന് ഏരിയ കുടുംബം, അരോദിൽ നിന്ന് അരോദ്യ കുടുംബം, അരേലിയിൽ നിന്ന് അരേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഗാദ് പുത്രന്മാരുടെ കുടുംബങ്ങളായി ഇവർ 40,500 പേർ. യഹൂദയുടെ പുത്രന്മാർ ഏരും ഓനാനുമായിരുന്നു. ഏരും ഓനാനും കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. യഹൂദയുടെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ ശേലയിൽ നിന്ന് ശേലാന്യ കുടുംബം, ഫേരസിൽ നിന്ന് ഫേരസ്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം. ഫേരസിന്റെ പുത്രന്മാർ ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, ഹാമൂലിൽ നിന്ന് ഹാമൂല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി യഹൂദ കുടുംബങ്ങളായി ഇവർ 76,500 പേർ. ഇസഹാറിന്റെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ തോലാബിൽ നിന്ന് തോലാബിയ കുടുംബം, പൂവയിൽ നിന്ന് പൂവിയ കുടുംബം, യാശൂബിൽ നിന്ന് യാശൂബിയ കുടുംബം, ശിമ്രോനിൽ നിന്ന് ശിമ്രോന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഇസഹാർ കുടുംബങ്ങളായി ഇവർ 64,300 പേർ. സെബൂലിന്റെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ സേരദിൽ നിന്ന് സേരദ്യ കുടുംബം, ഏലോനിൽ നിന്ന് ഏലോന്യ കുടുംബം, യഹളേലിൽ നിന്ന് യഹളേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി സെബൂലിന്റെ കുടുംബങ്ങളായി ഇവർ 60,500 പേർ. യോസഫിന്റെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ മനശ്ശെയും എഫ്രയീമും. മനശ്ശെയുടെ പുത്രന്മാർ മാഖീരിൽ നിന്ന് മാഖീരിയ കുടുംബം. മാഖിർ ഗിലയാദിനെ ജനിപ്പിച്ചു. ഗിലയാദിൽ നിന്ന് ഗിലയാദ്യ കുടുംബം. ഗിലയാദിന്റെ പുത്രന്മാർ ആരെന്നാൽ ഇയസേരിൽ നിന്ന് ഇയസേരിയ കുടുംബം, ഹേലക്കിൽ നിന്ന് ഹേലക്കിയ കുടുംബം, അസ്രിയേലിൽ നിന്ന് അസ്രിയേലിയ കുടുംബം, ഷേഖേമിൽ നിന്ന് ഷേഖമ്യ കുടുംബം, ഷെമീദാബിൽ നിന്ന് ഷെമീദാബിയ കുടുംബം, ഹേഫേരിൽ നിന്ന് ഹേഫരിയ കുടുംബം. ഹേഫേരിന്റെ മകനായ സെലോഫഹാദിന് പുത്രിമാർ അല്ലാതെ പുത്രന്മാർ ഉണ്ടായില്ല. സെലോഫഹാദിന്റെ പുത്രിമാർ മഹള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവരിൽ എണ്ണപ്പെട്ടവരായി മനശ്ശെ കുടുംബങ്ങളായി ഇവർ 52,700 പേർ. എഫ്രയീമിന്റെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ ശൂദലേഹിൽ നിന്ന് ശൂദലേഹി കുടുംബം, ബേഖേരിൽ നിന്ന് ബേഖേരിയ കുടുംബം, തഹനിൽ നിന്ന് തഹന്യ കുടുംബം. ശൂദലേഹിന്റെ പുത്രന്മാർ ആരെന്നാൽ ഏരാനിൽ നിന്ന് ഏരാന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി എഫ്രയീമി കുടുംബങ്ങളായി ഇവർ 32,500 പേർ. ഇവർ കുടുംബ കുടുംബമായി യോസഫിന്റെ പുത്രന്മാർ. ബെന്യാമീന്റെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ ബേലയിൽ നിന്ന് ബേലാവ്യ കുടുംബം, അസ്ബേലിൽ നിന്ന് അസ്ബേല്യ കുടുംബം, അഹീരാമിൽ നിന്ന് അഹൈരാമ്യ കുടുംബം, ഷെഫൂമിൽ നിന്ന് ഷെഫൂമിയ കുടുംബം, ഹൂഫാമിൽ നിന്ന് ഹൂഫാമിയ കുടുംബം. ബേലിയുടെ പുത്രന്മാർ അർദ്ദും നാമാനുമായിരുന്നു. അർദ്ദിൽ നിന്ന് അർദ്ദ്യ കുടുംബം, നാമാനിൽ നിന്ന് നാമാന്യ കുടുംബം. ഇവർ കുടുംബ കുടുംബമായി ബെന്യാമീന്റെ പുത്രന്മാർ. അവരിൽ എണ്ണപ്പെട്ടവർ 45,600 പേർ. ദാന്റെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ ഷൂഹാമിൽ നിന്ന് ഷൂഹാമിയ കുടുംബം. ഇവർ കുടുംബ കുടുംബമായി ദാന്യ കുടുംബങ്ങളാകുന്നു. ഷൂഹാമിയ കുടുംബങ്ങളിൽ എണ്ണപ്പെട്ടവരെല്ലാം കൂടി 64,400 പേർ. ആശേരിന്റെ പുത്രന്മാർ കുടുംബ കുടുംബമായി ആരെന്നാൽ ഇമ്നിയിൽ നിന്ന് ഇമ്നിയ കുടുംബം, ഇശ്വിയിൽ നിന്ന് ഇശ്വിയ കുടുംബം, ബേരിയാവിൽ നിന്ന് ബേരിയാവിയ കുടുംബം. ബേരിയാവിന്റെ പുത്രന്മാരുടെ കുടുംബങ്ങൾ ആരെന്നാൽ ഹേബറിൽ നിന്ന് ഹേബരിയ കുടുംബം, മൽക്കിയേലിൽ നിന്ന് മൽക്കിയേലി കുടുംബം. ആശേരിന്റെ പുത്രിക്ക് സാറ എന്നു പേർ. ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. നഫ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഹെക്സേലിൽ നിന്ന് ഹെക്സേലി കുടുംബം, ഗൂനിയിൽ നിന്ന് ഗൂനി കുടുംബം, എസേരിൽ നിന്ന് എസേരി കുടുംബം, ശില്ലേമിൽ നിന്ന് ശില്ലേമി കുടുംബം. ഇവർ കുടുംബ കുടുംബമായി നഫ്താലി കുടുംബങ്ങളാകുന്നു. അവരിൽ എണ്ണപ്പെട്ടവർ 45,400 പേർ. ഇസ്രയേൽ മക്കളിൽ എണ്ണപ്പെട്ട ഇവർ 601,730 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇവർക്ക് ആളെണ്ണത്തിനൊത്തവണ്ണം ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുക്കണം. ആളേറെയുള്ളവർക്ക് അവകാശമേറെയും ആൾ കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കണം. ഓരോരുത്തന് അവനവന്റെ ആളെണ്ണത്തിനൊത്തവണ്ണം അവകാശം കൊടുക്കണം. ദേശത്തെ ചീട്ടിട്ട് വിഭാഗിക്കണം. അതത് പിതൃഗോത്രത്തിന് പേരിനൊത്തവണ്ണം അവർക്ക് അവകാശം ലഭിക്കണം. ആർ ഏറെയുള്ളവർക്ക് കുറേ ഉള്ളവർക്കും കുറയുള്ളവർക്ക് അവകാശം ചീട്ടിട്ട് വിഭാഗിക്കണം. ആൾ ഏറെയുള്ളവർക്കും കുറയുള്ളവർക്കും അവകാശം ചീട്ടിട്ട് വിഭാഗിക്കണം. ലേബിരിൽ എണ്ണപ്പെട്ടവർ കുടുംബ കുടുംബമായി ആരെന്നാൽ ഗർഷോനിൽ നിന്ന് ഗർഷോന്യ കുടുംബം, കെഹാത്തിൽ നിന്ന് കെഹാത്യ കുടുംബം, മെരാരിയിൽ നിന്ന് മെരാരിയ കുടുംബം. ലേബി കുടുംബങ്ങളാവിത് ലിബ്നിയ കുടുംബം, ഹെബ്രോന്യ കുടുംബം, മഹ്ലിയ കുടുംബം, മൂസ്യ കുടുംബം, കോരഹ്യ കുടുംബം. കെഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിന്റെ ഭാര്യയ്ക്ക് യോഖെബേദ് എന്നു പേർ. അവൾ മിസ്രയീം ദേശത്ത് വെച്ച് ലേബിക്ക് ജനിച്ച മകൾ. അവൾ അമ്രാമിന് അഹരോനെയും മോശയെയും അവരുടെ സഹോദരിയായ മിര്യാമിനെയും പ്രസവിച്ചു. അഹരോന് നാദാബ്, അബിഹു, ഏലയാസർ, ഇതാമാർ എന്നിവർ ജനിച്ചു. എന്നാൽ നാദാബും അബിഹുവും യഹോവയുടെ സന്നിധിയിൽ അജ്ഞായി നിവർത്തിച്ച് മരിച്ചുപോയി. ഒരു മാസം പ്രായം മുതൽ മേരോട്ട് അവരിൽ എണ്ണപ്പെട്ട ആണുങ്ങൾ ആകെ 23,000 പേർ. ഇസ്രയേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായികൊണ്ട് അവരെ ഇസ്രയേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. എരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രയേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ ഏലിയാസറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രയേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകും എന്ന് യഹോവ അവരെ കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അനന്തരം യോസഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലിയാദിന്റെ മകനായ ഹേഫേറിന്റെ മകനായ സെലോഹാദിന്റെ പുത്രിമാർ അടുത്തുവന്നു. അവന്റെ പുത്രിമാർ മഹള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ മോശയുടെയും ഏലിയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോടുകൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രയും മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പൻ മകനില്ലായകൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്നില്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരയണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരളി ചെയ്തത്, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം. അവന് മകൾ ഇല്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാരില്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ അപ്പന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന്റെ അപ്പന് സഹോദരന്മാരില്ലാതിരുന്നാൽ നിങ്ങൾ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരന് അവന്റെ അവകാശം കൊടുക്കണം. അവൻ അത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾക്ക് ന്യായപ്രമാണമായിരിക്കണം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരി മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എന്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ. സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ യഹോവയോട്, യഹോവയുടെ സഭ ഇടയിനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുവരുവാനും സകല ജഡത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായി യോശുവെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ ഏലിയാസറിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണിക്കെ അവനെ ആജ്ഞ കൊടുക്ക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവന്റെ മേൽ വെക്കണം. അവൻ പുരോഹിതനായ ഏലിയാസറിന്റെ മുമ്പാകെ നിൽക്കണം. അവനുവേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഊരി മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവന്റെ വാക്കുപ്രകാരം പോവുകയും അവന്റെ വാക്കുപ്രകാരം വരികയും വേണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവെ വിളിച്ച് പുരോഹിതനായ ഏലിയാസറിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവന്റെ മേൽ കൈവച്ച് യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവന് ആജ്ഞ കൊടുത്തു. മർക്കോസ് വിശേഷം 8:11 മുതൽ 38 വരെ വായിക്കുന്നു. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തുനിന്നൊരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ടു പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹെരോദാവിന്റെ പുളിച്ച മാവും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. നമുക്ക് അപ്പമില്ലായികയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പമില്ലായികയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. അവർ ബത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തൊപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപ്പെട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈസരയ്ക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകനെന്ന് ചിലർ, ഏലിയാവെന്ന് ചിലർ, പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തുവാകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവനു വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതരുമായി വരുമ്പോൾ നാണിക്കും.
മാന്യ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നാം വായിച്ചു കേൾക്കപ്പെട്ട തിരുവെഴുത്തുകളിൽ മർക്കോസിൻ്റെ സുവിശേഷം 8:34 മുതൽ 38 വരെയുള്ള വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. ഇവിടെ ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ യോഗ്യത എന്താ എന്ന് യേശു വ്യക്തമാക്കുന്നു. അഥവാ ആർക്ക് വാസ്തവത്തിൽ ഒരു ക്രിസ്തുശിഷ്യനാകാമെന്ന് ഇവിടെ കാണുന്നു. ക്രിസ്തുവിൻ്റെ ഒരു സത്യശിഷ്യനാകുക അല്പം ദുഷ്കരമായ സംഗതിയാണ്. യേശുവിനെ യഥാർത്ഥമായും അനുഗമിക്കുന്നവർക്ക് ഒരു കംഫർട്ടബിൾ വാക്ക് സാധ്യമല്ല. എല്ലാവരും നടക്കുന്നത് പോലെയുള്ള ഒരു ഈസി വാക്ക് അവർക്ക് സാധ്യമേ അല്ല. തൻ്റേതായ ക്രൂശും വഹിച്ച് മാത്രമേ നടപ്പ് പറ്റുകയുള്ളൂ. ക്രിസ്തുശിഷ്യരുടെ ഓരോ സ്റ്റെപ്പും കരുതലോടെയും സൂക്ഷ്മതയോടും കൂടെ വയ്ക്കേണ്ടിയിരിക്കുന്നു. ലൂക്കോസ് 9:23 വായിക്കുന്നത് നാൾത്തോറും ഡെയിലി ക്രൂശെടുത്ത് അനുഗമിക്കുവാനാണ്. അതായത് തൻ്റെ ഗുരുനാഥനെ അനുഗമിച്ച് മുന്നേറുന്ന ഒരു ക്രിസ്തുശിഷ്യൻ്റെ യാത്രയിൽ ക്രോസ് ഫ്രീ സെക്ഷൻ, ക്രൂശില്ലാത്ത ഭാഗമോ ക്രോസ് ഫ്രീ ഡേയോ ക്രൂശില്ലാത്ത ദിവസമോ ഇല്ല. മാത്രമല്ല ക്രൂശും വഹിച്ചുള്ള യാത്രയിൽ ലോകത്തെയും അതിലുള്ളതിനെയും വെറുക്കേണ്ടി വരും. ഈ യാത്രയിൽ ക്രിസ്തുവിനെയും അവൻ്റെ സുവിശേഷത്തെയും തൻ്റെ ക്രൂശിനെയും അവഗണിച്ച് സർവ്വലോകവും നേടുവാനുള്ള വ്യഗ്രത ക്രിസ്തുശിഷ്യനെ കീഴടക്കാൻ ശ്രമിക്കും. എന്നാൽ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ നിത്യജീവനെയാണ് നഷ്ടമാകുക. സർവ്വലോകത്തെക്കാളും വലുതാണ് ഒരു വ്യക്തിയുടെ ജീവൻ. അതിനാലാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നതും തൻ്റെ ജീവൻ കാൽവറിയിൽ ബലിയർപ്പിച്ചതും നിത്യജീവൻ മാനവജാതിക്ക് പ്രദാനം ചെയ്തതും. ആകയാൽ ഒരു ശിഷ്യൻ ക്രിസ്തുവിനേക്കാൾ അവൻ്റെ വചനത്തേക്കാൾ ശ്രേഷ്ഠമായി ഒന്നിനെയും കാണരുത്. മറിച്ച് അവൻ്റെ ബന്ധങ്ങളെക്കാൾ, പദവിയേക്കാൾ, സമ്പത്തിനേക്കാൾ, എന്തിന്, ജീവനേക്കാൾ കർത്താവും അവൻ്റെ വചനവുമാണ് ഒരു യഥാർത്ഥ ശിഷ്യന് വലുത്. അങ്ങനെയുള്ളൊരു ശിഷ്യനെ തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ ഗുരുനാഥൻ മാനിക്കും. എന്നാൽ ക്രിസ്തു ശിഷ്യനാണ് എന്ന് വെളിപ്പെടുത്തുവാനും ക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ ഗുണങ്ങൾ പ്രതിഫലിപ്പിക്കുവാനുമുള്ള എത്രയോ അവസരങ്ങളാണ് ദിനംതോറും നാം നഷ്ടമാക്കുന്നത്. ഇന്ന് ക്രിസ്തുവിനേക്കാൾ അവൻ്റെ വചനത്തെക്കാൾ വലുതായി പലതിനെയും പലരെയും കരുതി ധൈര്യത്തോടെ, ചങ്കൂറ്റത്തോടെ, ഉറപ്പോടെ കർത്താവിനെ ഏറ്റുപറയാത്ത ഒരു വ്യക്തിക്കും യഥാർത്ഥ ക്രിസ്തുശിഷ്യനായിരിക്കാൻ കഴിയയില്ല. അങ്ങനെയുള്ള വ്യക്തിയെ തൻ്റെ വീണ്ടും വരവിൽ ക്രിസ്തു തള്ളിപ്പറയുക തന്നെ ചെയ്യും. അത് ഭവിക്കാതിരിപ്പാൻ എന്തു വില കൊടുത്തും ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യനായി ഉറപ്പോടും ധൈര്യത്തോടും കൂടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.